നാം മീഖാപ്രവചനമാണല്ലോ കഴിഞ്ഞ ദിവസം പഠിക്കുവാൻ ആരംഭിച്ചത്. നാം അതിൻ്റെ പശ്ചാത്തലം പഠിച്ചു കഴിഞ്ഞു. അനേകം പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ആ പശ്ചാത്തലത്തിലൂടെ കണ്ടു. അവ ഒന്നും മറന്നു പോകരുതേ. നോട്ട് എഴുതിയെടുക്കുന്നവർ അവയെല്ലാം എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതെ, താങ്കൾ വളരെ വ്യക്തമായി ഇത് പഠിക്കുവാനായി പല പ്രാവശ്യം വായിക്കണം എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. എത്ര പേർക്ക് അങ്ങനെ വായിക്കുവാനായിട്ട് സാധിച്ചു? ഞാൻ മുഖവുര പഠിപ്പിച്ചപ്പോൾ സൂചിപ്പിച്ചതായിരുന്നു, ആദ്യത്തെ മൂന്ന് അധ്യായങ്ങൾ ഒരുതരം അധിക്ഷേപിക്കലാണ്, അല്ലെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ഭാഗം എന്ന് ചുരുക്കം. ഈ മനോഹരമായ ചെറിയ പുസ്തകത്തിൻ്റെ എല്ലാ അധ്യായങ്ങളിലും ഒന്നുകിൽ ഒറ്റ വാക്യത്തിൽ, അല്ലെങ്കിൽ ഈ ഒന്നാം അധ്യായത്തിൽ നാം കാണുവാൻ പോകുന്നതുപോലെ പല വാക്യങ്ങളിലായി ചിന്തിപ്പിക്കുന്ന ചില പ്രസ്താവനകൾ കാണുവാൻ കഴിയും. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, അവ മിക്കതും നമുക്ക് പരിചിതങ്ങളായ പ്രസ്താവനകളാണ്. പക്ഷേ മീഖാപ്രവചനത്തിലാകുന്നു അവ എഴുതിയിരിക്കുന്നതെന്ന് ഒരുപക്ഷെ ഇപ്പോഴാണ് നമ്മിൽ പലരും കാണുവാൻ പോകുന്നതെന്ന് മാത്രം. നാം പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊള്ളണം. താങ്കൾ പല പ്രാവശ്യം ബൈബിളിൽ തപ്പി നടന്ന ആ പ്രസ്താവന ഈ പുസ്തകത്തിലുണ്ട്. നമുക്കൊരുമിച്ച് ഇതൊന്ന് പഠിക്കാം. ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം നോക്കിക്കേ. മീഖാപ്രവചനം ഒന്നാം അധ്യായം എടുത്തോ. ഒന്നാം വാക്യം: യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് മോരസ്ത്യനായ മീഖയ്ക്ക് ഉണ്ടായതും അവൻ ശമരിയെയും യെരുശലേമിനെയും കുറിച്ച് ദർശിച്ചതുമായ യഹോവയുടെ അരുളപ്പാട്. ശമരിയ വടക്കേ രാജ്യമായ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടല്ലോ. ഈ പട്ടണം ആദ്യം പണികഴിപ്പിച്ചത് ഇസ്രായേലിലെ രാജാവായിരുന്ന ഒമ്രി ആയിരുന്നു. ഇത് അന്യദൈവങ്ങളെ ആരാധിക്കുന്നതിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. ബാൽദേവൻ്റെ ഒരു വലിയ ക്ഷേത്രം അവിടെ പണികഴിപ്പിച്ച ആഹാബ് രാജാവും ഇസബേൽ രാജ്ഞിയുമാണ് ശമരിയെ പ്രസിദ്ധമാക്കിയത്. വളരെ മനോഹരമായ ഒരു സ്ഥാനത്താണ് ഈ പട്ടണം നിലകൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ നഷ്ടാവശിഷ്ടങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് മാത്രം. ആ അവശിഷ്ടങ്ങൾ മീഖായിയുടെ പ്രവചനം നിറവേറിയതിൻ്റെ വ്യക്തമായ സാക്ഷ്യമാണ്. മോരസ്ത്യനായ മീഖ എന്നതുകൊണ്ട് യെരുശലേമിൻ്റെ തെക്ക് പടിഞ്ഞാറുള്ള മൊരേശേത്ത് ഗത്തുകാരനായിരുന്നു മീഖ എന്നാണ് അർത്ഥമാക്കുന്നത്. തെക്കേ രാജ്യമായ യഹൂദയിൽ നിന്നുള്ളവനായിരുന്നു മീഖ എങ്കിലും അവൻ രണ്ട് രാജ്യങ്ങളോടും പ്രവചിക്കുകയും പ്രധാന ദൂത് വടക്കേ രാജ്യത്തോടായി അറിയിക്കുകയും ചെയ്തു. ഞാൻ പലപ്പോഴും ഈ കാര്യം ഓർത്ത് അതിശയിക്കാറുണ്ട് കേട്ടോ. മീഖായുടെ സമകാലീനനായിരുന്ന യെശയ്യാവ് തെക്കേ രാജ്യത്തിൻ്റെ പ്രവാചകനായിരുന്നു. ചിലപ്പോൾ മീഖ ചെറുപ്പക്കാരനായിരുന്നതിനാൽ യെശയ്യാവ് തെക്കേ രാജ്യത്ത് ശുശ്രൂഷിച്ചു കൊള്ളട്ടെ, മീഖായെ വടക്കേ രാജ്യത്തേക്ക് അയക്കാമെന്ന് ദൈവം നിശ്ചയിച്ചു കാണും. താങ്കൾ ഒരിക്കലും മീഖായെ തെറ്റിദ്ധരിക്കില്ല. കാരണം താൻ ആരോട് സംസാരിക്കുന്നു എന്ന് മീഖ വളരെ വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു: സകല ജാതികളുമായുള്ളവരെ കേൾപ്പീൻ, ഭൂമിയും അതിലുള്ള സകലവുമായുള്ളവയെ ചെവിക്കൊള്ളീൻ. യഹോവയായ കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കർത്താവ് തന്നെ നിങ്ങൾക്ക് വിരോധമായി സാക്ഷിയായിരിക്കട്ടെ. ഒന്നാം അധ്യായം രണ്ടാം വാക്യം മുതലാണ് നാം മീഖായുടെ ആദ്യത്തെ ദൂത് വായിക്കുന്നത്. ഇവിടെ പറയുന്നു, സകല ജാതികളുമായുള്ളവരെ കേൾപ്പീൻ. സകല ജാതികളും എന്നതുകൊണ്ട് താങ്കളും അതിൽ ഉൾപ്പെടുന്നു. താങ്കൾ എവിടെയായിരുന്നാലും സാരമില്ല, മീഖായ്ക്ക് താങ്കളോട് പറയുവാനൊരു ദൂതുണ്ട്. ഇത് എല്ലാ പ്രവാചകന്മാരെക്കുറിച്ചും പറയാവുന്ന ഒരു കാര്യമാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ തന്നെ പ്രവാചകന്റെ ദൂത് നമ്മുടെ കാലത്തേക്കും കൂടി ഉള്ളതാണ്. കാരണം അവയിലെല്ലാം ചില സാമാന്യ തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും. രാഷ്ട്രീയ ഭരണ സംവിധാനത്തിൻ്റെ ഒരു സിദ്ധാന്തം മീഖ ഇവിടെ പറയുന്നുണ്ട്. ഭരണതലത്തിലെ തെറ്റായതും ശരിയായതുമായ അധികാരത്തെക്കുറിച്ച് മീഖ സംസാരിക്കുന്നു. രാഷ്ട്രീയ മാറ്റം മറിച്ചിലുകൾ വളരെയധികമുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ പുസ്തകം ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കുമില്ലേ? ഇന്നിറക്കുന്ന പ്രകടന പത്രികകളും ഭരണ സംവിധാനങ്ങളും ഒന്നും വേണ്ട വിധം പ്രായോഗികമാകുന്നില്ലല്ലോ. ഒരു കാര്യം വ്യക്തമാണ്, ദൈവമില്ലാത്ത മനുഷ്യൻ്റെ കയ്യിൽ ഒരു ഭരണചക്രവും ശരിയായി തിരിയുകയില്ല. ഞാൻ വീണ്ടും പറയണോ അത്? ദൈവമില്ലാത്ത അല്ലെങ്കിൽ ദൈവത്തെ മാനിക്കാത്ത ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു ഭരണചക്രവും ശരിയായി തിരിയുകയില്ല. ഈ കാലങ്ങളിൽ ചരിത്രം അത് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ ഇനിയും നിങ്ങൾക്ക് സംശയമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ആവശ്യം? ശരിയായ വിധത്തിലുള്ള ഭരണകർത്താക്കൾ, ദൈവത്തെ ഭയവും മനുഷ്യരെ ശങ്കയുമുള്ള വിധികർത്താക്കൾ. രാജഭരണമോ ഏകാധിപത്യമോ ജനാധിപത്യമോ സോഷ്യലിസമോ എന്തും വരട്ടെ, അതിനേക്കാൾ പ്രധാനം ശരിയായ വിധത്തിലുള്ളവരാണോ ഭരിക്കുന്നത് എന്നതാണ്. ആര് ഭരിക്കുന്നു എന്നുള്ളത് ആശ്രയിച്ചിരിക്കും. വലിയ വലിയ ഭരണതന്ത്ര പഠിച്ചിട്ട് പിന്നെ ഭരിച്ചാൽ ശരിയാകുമെന്ന് ചിന്തിക്കുന്നത് ശരിയാണോ? അങ്ങനെ ഭരിക്കുന്നവർ എത്രയെത്ര രാജ്യങ്ങളിലുണ്ട്, പക്ഷേ എന്തുമാത്രം അഴിമതിയാണ് നാം കാണുന്നത്. സ്വഭാവ സവിശേഷതയുള്ളവരെയാണ് എല്ലാ രംഗങ്ങളിലും ആവശ്യം. നാം പലപ്പോഴും സ്വഭാവത്തെക്കാൾ കൂടുതൽ വില കൽപ്പിക്കുന്നത് കഴിവുകൾക്കാണ്. അത് തെറ്റായ ഒരു ചിന്താഗതിയാകുന്നു എന്നോർക്കണം. മീഖ ഈ വിഷയത്തെക്കുറിച്ച് 3-ാം അധ്യായത്തിൽ സംസാരിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അവൻ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. ആ ജനങ്ങളുടെ ഇടയിൽ കള്ളപ്രവാചകന്മാരും കള്ള നേതാക്കന്മാരും, നേതാക്കന്മാരെന്നതുകൊണ്ട് മത നേതാക്കന്മാരും ഭരണ നേതാക്കന്മാരും, തെറ്റായ മതവും ഭക്തിയും എല്ലാം ഉണ്ടായിരുന്നത് മീഖ ചൂണ്ടിക്കാണിക്കുന്നു. ഭൂമിയും അതിലുള്ള സകലവുമായുള്ളവയെ ചെവിക്കൊള്ളുവീൻ എന്ന് നാം വായിച്ചു. മിക്കവാറും നാം എല്ലാവരും ഈ ഭൂമിയിൽ തന്നെ ആയതിനാൽ ഈ വിളികൊണ്ട് മീഖ അർത്ഥമാക്കുന്നത് നമ്മയൊക്കെയാണ്. യഹോവയായ കർത്താവ് നിങ്ങൾക്ക് വിരോധമായി സാക്ഷിയായിരിക്കട്ടെ. താൻ പറയുവാൻ പോകുന്നതിൻ്റെ സാക്ഷിയായി മീഖ ദൈവത്തെയാണ് വിളിക്കുന്നത്. യഹോവയായ കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന്, ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെയാണ്, അതെ സ്വർഗത്തിൽ, ആദിമുതൽ ഇന്നു വരെ. ഇനിയും പറയുന്നത് ന്യായവിധിയുമായി ദൈവം ഇറങ്ങി വരും എന്നാണ്. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നോക്കിക്കാട്ടെ. യഹോവ തൻ്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് ഇറങ്ങി ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുന്നു. അല്പം ഭീതിപ്പെടുത്തുന്നതെങ്കിലും വളരെ മനോഹരമായ ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുന്നു. ആ നാട്ടിലെ ഉയർന്ന സ്ഥലങ്ങൾ അന്യദൈവങ്ങളെ ആരാധിക്കുന്നതിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു. ഞാനിത് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അന്നൊക്കെ ഈ ബിംബങ്ങളെ ഉണ്ടാക്കി കുന്നുകളുടെയും മലകളുടെയും നെറുകയിൽ പ്രതിഷ്ഠിച്ചിരുന്നു. അതുമാത്രമല്ല, അന്നത്തെ പട്ടണങ്ങളൊക്കെ ഉയർന്ന സ്ഥലങ്ങളിലായിരുന്നു പണിതിരുന്നത്. ശമരിയും എരുസലേമും മലമുകളിലായിരുന്നു പണി കഴിപ്പിച്ചിരുന്നത്. ക്രിസ്തു തന്നെ പറഞ്ഞത് ഓർക്കുന്നില്ലേ, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ പട്ടണം അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളുടെ മേൽ വളരെ സ്വാധീന ശക്തിയുള്ളതായി തീർന്നിരുന്നു. ഭരണാധിപന്മാർ പാർത്തിരുന്ന സ്ഥലം എന്നതിനാൽ പട്ടണം അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല ലോകം മുഴുവൻ സ്വാധീനം ചെലുത്തിയിരുന്നു. അന്നും ഇന്നും അനേകം വലിയ പട്ടണങ്ങളുടെ അവസ്ഥ അതാണ്. പട്ടണത്തിൽ പാർക്കുന്നവർ എന്നോട് പിണങ്ങരുത് കേട്ടോ. പട്ടണങ്ങൾ വലിയ വലിയ പാപങ്ങളുടെ കേന്ദ്രങ്ങളായിരുന്നു. നിങ്ങളും അത് സമ്മതിക്കുമെന്ന് എനിക്കറിയാം. ഈ കാരണങ്ങളാൽ ദൈവം അവരെ ശിക്ഷിക്കുവാനായി പോകുന്നു. ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുന്നു. 4-ാം വാക്യം നോക്കിക്കാട്ടെ. തീയുടെ മുമ്പിൽ മെഴുകുപോലെയും കിഴുക്കാൻ തൂക്കത്തിൽ ചാടുന്ന വെള്ളം പോലെയും പർവ്വതങ്ങൾ അവൻ്റെ കീഴിൽ ഉരുകുകയും താഴ്വരകൾ പിളർന്നു പോകുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ അവൻ്റെ കീഴിൽ ഉരുകുകയും താഴ്വരകൾ പിളർന്നു പോകുകയും ചെയ്യുന്നു. അഗ്നിപർവ്വതം പൊട്ടുന്നതിൻ്റെ ഭൂകമ്പത്തിൻ്റെ ഒരു ചിത്രമാണിത്. ന്യായാധിപന്മാരുടെ പുസ്തകം മുതൽ ഹബക്കൂക്കിൻ്റെ പുസ്തകം വരെ തിരുവചനത്തിൽ പലപ്പോഴും ഈ പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ഉദാഹരണത്തിന് 18-ാം സങ്കീർത്തനത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഭാഷ നാം കാണുന്നു. ഈ ഭാഷ വളരെ വലിയ രൂപക രീതിയിലുള്ളതെങ്കിലും നടന്ന കാര്യത്തിൻ്റെ യഥാർത്ഥവും സത്യസന്ധവുമായ ഒരു ചിത്രമാണ്. ഇവിടെ ഉയർന്നു വരാവുന്ന ഒരു ചോദ്യം ആരാണ് അല്ലെങ്കിൽ എന്താണ് ഈ കാലാവസ്ഥയെയും പ്രകൃതി ശക്തികളെയും മറ്റും നിയന്ത്രിക്കുന്നത്? തീർച്ചയായും ദൈവമാണ് പ്രകൃതിയെയും ഭൂകമ്പത്തെയും അഗ്നിപർവ്വതങ്ങളെയും കാലാവസ്ഥയും എല്ലാം നിയന്ത്രിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നത് ദൈവൻ രാഷ്ട്രങ്ങളെയും ജാതികളെയും എല്ലാം ന്യായം വിധിക്കുന്നു. ഈ വക കാര്യങ്ങളെല്ലാം മുന്നറിയിപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ കാലങ്ങളിൽ ദൈവം വളരെ ശക്തമായ മുന്നറിയിപ്പുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ക്ഷാമം, ഭൂകമ്പങ്ങൾ. ഞാൻ ഈ പഠനം തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലക്ഷങ്ങൾ മണ്ണോട് മണ്ണ് ചേർന്ന ഭൂകമ്പം നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. എത്രമാത്രം ശോചനീയമായ സ്ഥിതി, എത്ര വലിയ മുന്നറിയിപ്പാണിവ എന്നുകൂടി ഓർക്കുക. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ദൈവം ഇന്നും ഇടപെടുന്നു. ഈ സമയത്ത് ഞാൻ തുർക്കിയെ ഓർത്തു പോവുകയാണ്, പ്രത്യേകിച്ച് അതിൻ്റെ പടിഞ്ഞാറേ തീരം. ഒരു കാലത്ത് റോമാ സാമ്രാജ്യത്തിൻ്റെ ജീവനാഡിയായിരുന്ന എഫസോസ്, പെർഗമോസ് പട്ടണങ്ങൾ അവിടെയായിരുന്നു. ഇന്ന് അവയെല്ലാം നശിച്ച അവശിഷ്ടങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇന്ന് അവിടെ വലിയ ജനവാസമില്ലാത്തത്? വളരെ ചെറിയ പട്ടണങ്ങളായി മാത്രം അവ തീർന്നതിന് കാരണം എന്താണ്? താങ്കൾ ഒരുപക്ഷെ പറഞ്ഞെന്നിരിക്കും, അവിടമൊക്കെ ഭൂമി കുലുക്കം ഉണ്ടാകുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. തീർച്ചയായും താങ്കൾ പറഞ്ഞത് അതുപോലെ ശരിയാണ്. പക്ഷേ എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുവാൻ ആഗ്രഹിക്കുന്നത്? റോമൻ സാമ്രാജ്യത്തിൽ ഏറ്റവും അധികം ജനസാന്ദ്രതയുണ്ടായിരുന്ന സ്ഥലമായിരുന്നു ആധുനിക തുർക്കി. അതിനെന്ത് സംഭവിച്ചു എന്ന് നോക്കിക്കേ. ചരിത്രകാരന്മാർ പറയുന്നത് ഒരു ഭൂകമ്പം ആ പട്ടണങ്ങളെ നശിപ്പിച്ചു. തന്മൂലം അവിടുത്തെ ജനങ്ങൾ ഓടിപ്പോയി. അത് ദൈവത്തിൻ്റെ ന്യായവിധി. ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ദൈവം ഇവിടെ വ്യക്തമാക്കുന്നത് ശ്രദ്ധിച്ചേ. 5-ാം വാക്യം. ഇതൊക്കെയും യാക്കോബിൻ്റെ അതിക്രമം നിമിത്തവും ഇസ്രായേൽ ഗൃഹത്തിൻ്റെ പാപങ്ങൾ നിമിത്തവുമാകുന്നു. യാക്കോബിൻ്റെ അതിക്രമം എന്ത്? ശമരിയല്ലയോ? യഹൂദയുടെ പൂജാഗിരികളേവ? യെരുശലേമല്ലയോ? ഇതൊക്കെയും യാക്കോബിൻ്റെ അതിക്രമം നിമിത്തവും ഇസ്രായേൽ ഗൃഹത്തിൻ്റെ പാപങ്ങൾ നിമിത്തവുമാകുന്നു എന്ന്. യാക്കോബ് എന്നതുകൊണ്ട് യെരുശലേമിനെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഈ വാക്യത്തിൽ പ്രവാചകൻ രണ്ട് രാജ്യങ്ങളെയും അവയുടെ തലസ്ഥാനങ്ങളെയും എടുത്തു പറയുന്നു. ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ശമരിയ, യഹൂദയുടെ തലസ്ഥാനമായ യെരുശലേം. എന്താണ് സത്യത്തിൽ യാക്കോബിൻ്റെ അതിക്രമം? അല്ലെങ്കിൽ ഈ യാക്കോബിൻ്റെ അതിക്രമത്തിന് കാരണക്കാർ ആരാകുന്നു? ഉത്തരം ഇവിടെ തന്നെയുണ്ട്. അത് ശമരിയല്ലയോ? യഹൂദയുടെ പൂജാഗിരികൾ ഏവ? യെരുശലേമല്ലയോ? പ്രവാചകൻ കുറ്റം ആരോപിക്കുന്നത് തലസ്ഥാന നഗരികളെയാണ്, യെരുശലേമിനെയും ശമരിയെയും. അവർ ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥലം യെരുശലേമായിരുന്നു. സത്യത്തിൽ ആ ജനം അവിടെ യഹോവയെ ആരാധിച്ചിരുന്നു. ആരാധിച്ചിരുന്നു. അവർ ദേവാലയത്തിൽ പോയിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ അവർ പൂജാഗിരികളിലും ആരാധനയ്ക്കും പോയിരുന്നു. ആ ഗിരികളിൽ നടന്നിരുന്നത് എന്താണെന്നറിയാമോ? ബിംബാരാധന. വളരെ മോശമായ, നീചമായ, അസാന്മാർഗിക പ്രവർത്തനങ്ങളും ഇസ്രായേലിലും യഹൂദയിലും ഈ പട്ടണങ്ങൾക്കുള്ള സ്വാധീനം കൊണ്ടാണ് ദൈവം അവരെ ശിക്ഷിക്കുവാൻ പോകുന്നതെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഈ പട്ടണങ്ങളിൽ നടക്കുന്ന എല്ലാ അനാശാസ്യ പ്രവർത്തനങ്ങളും രാജ്യം മുഴുവൻ പരക്കുന്നു എന്ന് ചുരുക്കം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രശ്നം തലപ്പത്തിരിക്കുന്നവരിൽ തന്നെയായിരുന്നു. മാതൃക കാണിക്കേണ്ടവർ അഴിമതിക്കാരായാൽ, അനീതിക്കാരായാൽ ജനങ്ങളുടെ കാര്യം ചോദിക്കേണ്ടതില്ലല്ലോ. വടക്കേ രാജ്യത്തിൻ്റെയും തെക്കേ രാജ്യത്തിൻ്റെയും തലസ്ഥാനത്ത് ആകെ കുഴപ്പമാകുന്നു എന്നാണ് പ്രവാചകൻ പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ഉത്തരവാദിത്വത്തിലുള്ള കാര്യങ്ങളിൽ താങ്കൾ മാതൃകയോട് ആകുന്നുവോ മുൻപോട്ട് പോകുന്നത്? താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തതയോടാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രാഗൽഭ്യത്തോടെ പറയാമോ? ഇന്ന് നമുക്ക് ആവശ്യം ശരിയായ വിധത്തിലുള്ള ആളുകളെയാണ്, എല്ലാ തലത്തിലും. മീഖായുടെ സമയത്തെ പ്രശ്നം ശമരിയും യെരുശലേമും അഴിമതിയുടെ കേന്ദ്രങ്ങളായി ദൈവം അവരെ ന്യായം വിധിക്കുവാൻ പോകുന്നു എന്നതാണ്. ദൈവത്തിൽ നിന്നകന്ന് അന്യായം ചെയ്യുന്ന ഏതൊരു രാജ്യത്തിൻ്റെയും സ്ഥിതി ഇന്നും ഇതുതന്നെയാണ്. ഇതുതന്നെയാണ് കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിനും വന്ന് സംഭവിക്കുവാൻ പോകുന്നതെന്ന് ഞാൻ ഭയപ്പെടുന്നു. 100 ആണ്ടുകൾക്ക് മുൻപ് ലഭിച്ച ദൈവത്തിൻ്റെ വചനം സ്വന്തം കാര്യത്തിന് മാത്രം ഉപയോഗിച്ച് മൂടിവെച്ച അവസ്ഥ എത്ര കുറ്റകരമാണ് എന്നറിയാമോ? ഇന്നത്തെ സ്ഥിതിയോ? മന്ദീഭവിച്ച് ആചാരാനുഷ്ഠാനങ്ങളിലും വിഗ്രഹാരാധനയിലും മുഴുകിക്കഴിയുന്നു. തെറ്റ് ചെയ്യുവാൻ പലതും ഇട്ട് പൊതിഞ്ഞു സൂക്ഷിക്കുകയല്ലേ നാം ഇന്ന്. ദൈവവുമായൊരു യഥാർത്ഥ ബന്ധം, അതെ വ്യക്തിപരമായൊരു ബന്ധം ഉണ്ടെന്ന് താങ്കൾക്ക് ഉറപ്പായി പറയാമോ? ദൈവത്തിൻ്റെ കീഴിലുള്ള ഒരു ഗവൺമെൻ്റാണ് മീഖ വിഭാവനം ചെയ്യുന്നത്. ഇനിയും നാം ഹൃദയത്തിൽ തട്ടുന്ന ഒരു പ്രസ്താവനയിലേക്കാണ് കടന്നു വരുന്നത്. അത് അല്പം ദീർഘമായ ഒന്നാണ്. ഈ അധ്യായത്തിൻ്റെ ബാക്കിയുള്ള വാക്യങ്ങളിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യകാലത്ത് വരുവാൻ പോകുന്ന വലിയ നാശത്തിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണമാകുന്നു അത്. മീഖായുടെ പ്രവചനം 4-ാം അധ്യായത്തിൽ അന്ത്യകാലത്തെ ന്യായവിധി എന്ന വിഷയത്തിലേക്ക് നാം വീണ്ടും വരും. പക്ഷേ ഇവിടെ അശൂർ ശമര്യയെ നശിപ്പിക്കുന്നതിനെ, അതായത് തദ്ദേശീയമായ ഒരു ന്യായവിധിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ മനോഹരമായ സ്വാധീനമുള്ള സംസ്കാരത്തിൻ്റെ കേന്ദ്ര സ്ഥാനമായിരുന്ന ശമര്യ പട്ടണം ഇന്ന് പൊടിയിലും ചാരത്തിലുമാകുന്നു. സകലവും നശിച്ച അവസ്ഥ. 6-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ശമര്യയെ വയലിലെ കൽക്കുന്നുപോലെയും മുന്തിരിത്തോട്ടത്തിലെ നടുതല പോലെയുമാക്കും. ഞാൻ അതിൻ്റെ കല്ല് താഴ്വരയിലേക്ക് തള്ളിയിടുകയും അതിൻ്റെ അടിസ്ഥാനങ്ങളെ അനാവൃതമാക്കുകയും ചെയ്യും. ഞാൻ ശമര്യയെ വയലിലെ കൽക്കുന്നുപോലെയും മുന്തിരിത്തോട്ടത്തിലെ നടുതല പോലെയുമാക്കും. ഇന്ന് സത്യത്തിൽ അത് അങ്ങനെ ആയിത്തീർന്നിരിക്കുകയാണ്. ഇന്ന് പോയി കാണുന്നവർക്ക് പണ്ട് പ്രതാപത്തോടെ ആയിരുന്ന ഒരു പട്ടണം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുവാൻ പോലും സാധ്യമല്ല. അതിൻ്റെ അടിസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും അവിടെ മനോഹരമായൊരു പട്ടണം ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ ഇന്ന് അടിസ്ഥാനങ്ങൾ പോലും അനാവൃതമായ അവസ്ഥയാണ് കാണുവാൻ സാധിക്കുന്നത്. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് അതിലെ സകല വിഗ്രഹങ്ങളും തകർന്നു പോകും, അതിൻ്റെ സകല വേശ്യാ സമ്മാനങ്ങളും തീ പിടിച്ചു വെന്തുപോകും, അതിലെ സകല ബിംബങ്ങളെയും ഞാൻ ശൂന്യമാക്കും. വേശ്യാ സമ്മാനം കൊണ്ടല്ലോ അവൾ അത് സ്വരൂപിച്ചത്, അവ വീണ്ടും വേശ്യാ സമ്മാനമായി തീരും. ഇന്ന് പുരാവസ്തു ഗവേഷകർ ശമര്യ പട്ടണം ഇരുന്ന സ്ഥലം പരിശോധിച്ച് അനേകം കാര്യങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷേ ഒറ്റ ഒരു വിഗ്രഹത്തെ പോലും കണ്ടെടുത്തില്ല എന്നത് വളരെ രസകരമായ കാര്യമാണ്. അതിന് കാരണം ഈ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, സകല വിഗ്രഹങ്ങളും തകർന്നു പോകും, സകല ബിംബങ്ങളെയും ഞാൻ ശൂന്യമാക്കും എന്ന്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ശമര്യയിലെ ഉയർന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഗിരികളായിരുന്നു ഈ ബിംബങ്ങൾ നിറഞ്ഞിരുന്ന സ്ഥലം. നീചമായ പൂജകൾ നടന്ന സ്ഥലങ്ങളായിരുന്നു അവിടം. ഒരു ഉദാഹരണം പറഞ്ഞാൽ മോലക് എന്ന ദേവന്റെ ആരാധന നോക്കിയാൽ മതി. ലോഹം കൊണ്ടുണ്ടാക്കിയ ഈ ബിംബത്തെ ചുട്ടുവഴിപ്പിച്ചതിന് ശേഷം പൂജ നടത്തുന്ന ആൾ തൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളെ ആ ബിംബത്തിൻ്റെ നീട്ടിയിരിക്കുന്ന കരത്തിലേക്ക് വെച്ചുകൊടുത്ത് ഈശ്വരപ്രസാദം തേടുന്ന മാർഗമായിരുന്നു ആ ആരാധന. ആ കരങ്ങളിൽ വെച്ച് കഴിയുന്നതിന് മുൻപ് ഉരുകിയൊലിക്കുന്ന ആ പിഞ്ച് ശരീരങ്ങളെ ഒന്നോർത്തു നോക്കൂ. എത്ര നികൃഷ്ടമായ പൂജ നോക്കണേ. ഇവിടെ പറയുന്നു അതിൻ്റെ സകല വേശ്യാ സമ്മാനങ്ങളും തീ പിടിച്ച് വെന്തുപോകും എന്ന്. ഈ സമ്മാനം എന്നതുകൊണ്ട് വളരെ രസകരമായ ഒരു കാര്യമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. വിഗ്രഹങ്ങളെ വെച്ച് ആരാധിച്ചിരുന്ന ക്ഷേത്രങ്ങളിലേക്ക് കൊടുത്തിരുന്ന വളരെ വിലപിടിപ്പുള്ള പാത്രങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പുരാവസ്തു ഗവേഷകർ ഇസബേലിൻ്റെ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തപ്പോൾ വളരെയധികം ആനക്കൊമ്പ് കൊണ്ടുള്ള ചെറുതും വലുതുമായ പാത്രങ്ങൾ കണ്ടെടുത്തു. ചെറിയവ സുഗന്ധദ്രവ്യങ്ങൾക്കും വലിയവ മദ്യം പകരുവാനും ഉപയോഗിച്ചിരുന്നു. വേശ്യാ സമ്മാനം കൊണ്ടല്ലോ അവൾ അത് സ്വരൂപിച്ചത്, അവ വീണ്ടും വേശ്യാ സമ്മാനമായി തീരും എന്നാണ് ഇവിടെ പറഞ്ഞത്. നോക്കണേ, മതത്തിൻ്റെ പേരിൽ ചെയ്തു കൂട്ടുന്നതായ വികൃതികൾ. 21-ാം നൂറ്റാണ്ടിൽ പ്രവേശിച്ചിരിക്കുന്ന അത്യാധുനിക ചിന്താഗതിക്കാർ ശാസ്ത്രത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്നത് എന്താണ്? 13-ഉം 14-ഉം വയസ്സാകുന്ന പെൺകുട്ടികളെ ദേവപ്രീതി നേടുവാനായി ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നു. ആ നിരപരാധികളായ കുട്ടികളെ ഒന്നുകിൽ വൻ നഗരങ്ങളിലെ വേശ്യാ തെരുവുകളിൽ വിറ്റ് പണക്കാർ പണമുണ്ടാക്കും, അല്ലാത്ത പക്ഷം ക്ഷേത്രത്തിൽ തന്നെ നിന്ന് പണമുണ്ടാക്കാമല്ലോ. എല്ലാം നഷ്ടപ്പെട്ട് ആർക്കും വേണ്ടാതാകുമ്പോൾ രോഗികളായി വഴിയിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു. ഇതല്ലേ ഇന്ന് നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും കാണുന്നത്? ആർക്കൊക്കെയോ സ്വാധീനമുള്ളത് കൊണ്ട് സ്വന്തം കീശ വീർപ്പിക്കാനായി, സ്വന്തം പെൺമക്കളെ കെട്ടിച്ചയക്കാനായി വല്ലവന്റെയും പെണ്ണിനെ നശിപ്പിക്കുന്ന നാറിയ കച്ചവടം, ഇതെല്ലാം മതത്തിൻ്റെ മറവിൽ ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ വികൃതി. ഏത് ദൈവത്തിനാണ് ഇത് വേണ്ടത് എന്നെനിക്കറിയില്ല. കുഞ്ഞുങ്ങളെ ദേവപ്രീതിക്കായി കുരുതി കൊടുക്കുന്നത് ഇന്നും എത്രയെത്ര സ്ഥലങ്ങളിൽ നടക്കുന്നു, മതത്തിൻ്റെ മറവിൽ. എത്ര ഭയങ്കരമില്ലേ? അനുഗ്രഹീതരായ ജനങ്ങളെ വളരെ ദയനീയമായ അവസ്ഥയിൽ എത്തിക്കുക മാത്രമാണ് മതം ചെയ്തിട്ടുള്ളത്. മതം എന്ന ചങ്ങലയിൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ് മനുഷ്യരെ. അപ്പോൾ താങ്കൾ ചോദിക്കും, ക്രിസ്തു മതമോ? വാസ്തവത്തിൽ ക്രിസ്തു മതം എന്നൊന്നില്ല, ക്രിസ്തു മാർഗമാണ്. അതൊരു മതമല്ല, അതൊരു വ്യക്തിയാണ്. മതം മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തുവാനുള്ള ശ്രമമെങ്കിൽ, ക്രിസ്തു മാർഗം ദൈവം മനുഷ്യനെ തേടി വന്നതാണ് കാണിക്കുന്നത്. ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ആ അനുഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്രിസ്തു തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ നരളി ചെയ്തു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന്. പാപത്തിൽ നിന്നും മതത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും താങ്കളെ വിടുവിപ്പാൻ ക്രിസ്തു മതിയായവനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുവോ? ക്രിസ്തു അത് താങ്കൾക്ക് തരുവാൻ മതിയായവനാണ്.